ஓம் சாந்தி. 1/6/2026 பிரபாத முரளி மதுபன். மதுரமாய குட்டிகளே, பாபையுடைய ஸ்ரீமதமான ஈ பழைய லோகத்தில் நின்னும் தன்னை முகம் திரிக்கணும். ஜீவன் முக்திக்கு வேண்டி தன்னை ஸ்வபாவம் தெய்வீகமாக்கி மாற்று. சோதியம்: ஏதொரு ஸ்வபாவமான பாபக்கல்லாது வேற யாருக்கும் அபியசிப்பிக்க சாதிக்காத்தது? உத்தரம்: பவித்திரமாயிருக்கணும், ஒப்பம் மட்டுள்ளவரே பவித்திரமாக்கி மாற்றணும். இதான ஏற்றவும் வலிய தெய்வீக ஸ்வபாவம். நீங்கள் கிரகஸ்தத்தில் கழிஞ்சும் பவித்திரமாய் ஜீவிக்கூ. ஈ படிப்பு ஒரு பாபையான நல்கிறது, மட்டுள்ளவர்க்கு நல்கான் கழியில்ல. நீங்களுடையது பரிதியில்லாத சந்நியாசமான. நீங்கள் ஈ பழைய லோகத்தை தன்னை புத்தியில் நின்னும் மறக்கையான. நீங்கள்க்கறியாம் பவித்ரதையுடைய தாரண செய்யுனதிலூட மற்ற பெருமாற்ற ரீதிகளெல்லாம் சுவதவே வந்து சேரும். கீதம்: இன்று அந்தகாரத்திலான மனுஷன். ஓம் சாந்தி. குட்டிகள், கீதத்தின் ஈ வரி கேட்டுவோ. ஒரு பாகத்து முழுவன் லோகவும் பக்தி மார்க்கத்திலான, அதோடொப்பம் நீங்கள் குட்டிகள் மற்றொரு பாகத்து ஞான மார்க்கத்திலும். அவர் பக்தியுடைய ஏணிப்படி கயறிக்கொண்டிருக்கோ, என்னால் நீங்கள் ஞானத்தின் ஏணிப்படியான கயறிக்கொண்டிருக்கிறது. பக்தியுடைய ஏணிப்படி இறங்குகையான. குட்டிகள்க்கறியாம் பகுதி கல்பம் பக்தியுடைய ஏணிப்படி கயறுகையாயிருந்தோ. ஆதியம் அவ்யபிசாரி, அதாயது ஒன்னில் மாத்திரம் பக்தியாயிருந்தோ. பின்னீடது வியபிசாரி பக்தியாய் தீர்ந்து தீர்த்தும் அந்தவிசுவாசத்திலேக்கு வந்திருக்கையான. ஒன்றும் மனசிலக்கில்ல, ஞங்கள் இருட்டிலான என்னும் பாடனுண்டு. சத்குருவில்லாத்தது கொண்டான அஜான அந்தகாரத்தில் ஜீவிக்கேண்டி வருது. இவடையாணில் தாராளம் குருக்கன்மாருண்டு. அப்போ சத்தியமாய குரு ஆரான? சன்னியாசிமார், குருக்கன்மார், மகாத்மாக்கள், பக்தர் எல்லாவரும் சாதன செய்யுகையான. அதாயது பகவானே ஓர்மிக்கின்னுண்டு. சாஸ்திரங்களும் வேதங்களும் உபனிஷத்தும் எல்லாம் படிக்கின்னுண்டு. என்னிட்டும் எப்போழாணோ பகவான் வருது, அப்போ ஞங்களுக்கு சத்கதி பிராப்தமாகும் என்னானு பரையின்னது. சத்கதி தாத்தாவினேயான பதீத பாவனன் என்னும் பரையின்னது. இப்போ நீங்கள் குட்டிகள் கோர அந்தகாரத்தில் அல்ல, நீங்கள் ஞானத்தின் பிரகாசத்தில் எத்திக்கழிஞ்சு. பதீத பாவனனாய பாபையே நீங்கள்க்கறியாம், அதோடொப்பம் பாபையே ஓர்மிக்கின்னுமுண்டு. ஓரோ குட்டியும் எத்தோளம் பாபையை ஓர்மிக்கோ, ஒப்பம் ஞானத்தின் தாரண செய்யுனவோ, அத்தையும் அவருடைய அஜான அந்தகாரம் இல்லாதாகும். இப்போ பாபக்கு மாத்தமே நீங்களே பிரகாசத்திலேக்கு கொண்டு போக சாதிக்கையுள்ள. ஞானத்தின் அஞ்சனம் சத்குரு நல்கி, என்னால் அது கண்ணில் எழுதுன கண்மஷியுடைய அல்ல சுருமையுடைய காரியமல்ல, இது ஞானத்தின் காரியமான. ஞானத்தோடொப்பம் யோகவும் உண்டாகும். தீர்ச்சியாயும் ஆரானோ பக்தியெல்லாம் செய்ய அபியசிப்பிக்கிறது, அவருமாய் யோகம் வைக்குமல்லோ. இப்போ நிராகாரனாய பரம்பிதா பரமாத்மாவின் கூடையான நீங்கள் குட்டிகள் புத்தியோகம் வச்சிட்டுள்ளது. நீங்களிலும் நம்பர் வயசாயிட்டான உள்ளது. நீங்கள் குட்டிகள்க்கல்லாது வேற யாருக்கும் சர்வசக்திவானாய பரம்பிதா பரமாத்மாவின் கூட புத்தியோகம் இல்ல. நீங்களுக்கு பாபையுடைய கூடையும் முக்தி ஜீவன் முக்தி தாமத்தின் யோகம் வைக்கணும். ஜீவன் முக்திக்கு வேண்டி வளரே நல்ல தெய்வீக ஸ்வபாவம் உண்டாயிருக்கணும். ஈ சமயத்து எல்லாவருடையும் ஆசுரிய ஸ்வபாவம் ஆன. பரம்பிதா பரமாத்மாவின் குணங்களானல்லோ பாடாறுள்ளது. மனுஷ சிருஷ்டியுடைய பீஜரூபனான சத்தியமான சைத்தன்யமான ஆனந்த சாகரமான ஞான சாகரமான ബാബ സദാ പവിത്രതയുടെ സാഗരമാണ്. ബാബയുടെ ഈ പദവി അവിനാശിയാണ്. എന്നാൽ അവിനാശിയായി ഈ പദവി മനുഷ്യന് പ്രാപ്തമാകില്ല. നിങ്ങളും ഇപ്പോൾ ജ്ഞാനസാഗരവും പവിത്രതയുടെ സാഗരവുമായി മാറുന്നുണ്ട്. പക്ഷേ ഇതിലും പരിധിയുള്ളവരായി മാറുന്നു. ബാബ പറയുകയാണ്, ഞാൻ പരിധിയില്ലാത്തതാണ്. നിങ്ങളെ പരിധിയില്ലാത്തതാക്കി മാറ്റാൻ സാധിക്കുകയില്ല. ഇല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ കളി എങ്ങനെ നടക്കും? 84 ജന്മങ്ങൾ എങ്ങനെ അനുഭവിക്കും? നിങ്ങൾക്ക് സദാകാലത്തേക്കായി അഥവാ പരിധിയില്ലാത്തതാകാൻ സാധിക്കുകയില്ല. നിങ്ങളെ പരിധിയുള്ള അർത്ഥം 21 ജന്മങ്ങളിലേക്ക് ആക്കി തീർക്കുന്നു. 21 കുലം എന്നെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നേക്കുമായി എല്ലാത്തിലും പരിധിയില്ലാത്തവരായി മാറില്ല. ഇങ്ങനെ ഡ്രാമയിൽ നിയമമില്ല. എന്നാൽ ബാബയാണെങ്കിൽ സദാ പാവനമാണ്. ബാബ പരംധാമത്തിലാണ് വസിക്കുന്നത്. എന്റെ പക്കൽ ജ്ഞാനം, പവിത്രത എല്ലാമുണ്ട്. നിങ്ങൾ മറന്നുപോവുകയാണ്. അതായത്, ഈ സമയത്ത് ബാബ വന്ന് കുട്ടികളെ ഘോരമായ അന്ധകാരത്തിൽ നിന്നും മാറ്റി ജ്ഞാനയോഗത്തിലൂടെ പവിത്രമാക്കി മാറ്റുകയാണ്. അല്ലാതെ വേറെ ആർക്കും തന്നെ ഞാൻ പരംധാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അതിനാൽ എന്നെ ഓർമ്മിക്കൂ എന്നൊന്നും പറയാൻ കഴിയുകയില്ല. ബാബ പറയുകയാണ്, എന്റെ മഹാവാക്യങ്ങളെ ആർക്കും കോപ്പി ചെയ്യാൻ സാധിക്കില്ല. 21 ജന്മങ്ങളിലേക്ക് നിങ്ങൾ കുട്ടികളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നതിനാണ് ബാബ വന്നിരിക്കുന്നത്. അപ്പോൾ രാജാക്കന്മാരുടെയും രാജാവാകണമല്ലോ. എന്നാൽ കൽപ്പം മുൻപ് ആരാണോ രാജാവായിട്ടുള്ളത് അവരാണ് ആയിത്തീരുക. നിങ്ങൾക്കറിയാം എത്ര കുട്ടികളാണ് പവിത്രരാകുന്നത്, എത്ര പേരാണ് അജാമിലനെ പോലെ പാപിയാകുന്നതും, എത്ര അശുദ്ധവും അഴുക്ക് നിറഞ്ഞവരുമായി തീരുന്നു. ബാബയ്ക്ക് വന്ന് അഴുക്ക് നിറഞ്ഞ വസ്ത്രങ്ങളെ, അതായത് ആത്മാക്കളെ ശുദ്ധമാക്കേണ്ടി വരുന്നു. ആത്മാവിലാണ് അഴുക്ക് നിറഞ്ഞത്. ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളെ മായ എത്ര അഴുക്ക് നിറഞ്ഞവരാക്കി. കേവലം ഈ ഒരു ജന്മത്തിന്റെ കാര്യമല്ല, ഇത് ജന്മജന്മാന്തരങ്ങളുടെ കാര്യമാണ്. ആത്മാവിനെ ശുദ്ധമാക്കുന്നതിന് ലക്ഷ്യമാകുന്ന സോപ്പ് ബാബ നൽകിയിരിക്കുന്നു. എത്രത്തോളം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും അണഞ്ഞുപോയ ആത്മദീപം യോഗത്തിലൂടെ പ്രകാശിക്കാൻ തുടങ്ങും. സ്മൃതി ഉണർത്തി തരികയാണ്, നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് അയച്ചിരുന്നു, പിന്നെ മായയാണ് നിങ്ങളെ അഴുക്കുള്ളവരാക്കി മാറ്റിയത്. ഇപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നതിന് വന്നിരിക്കുകയാണ്. ഞാൻ ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ പഠിപ്പ് നൽകുകയാണ്. ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. അല്ലയോ കുട്ടികളെ, ലൗകിക അച്ഛനെ മറന്നുകൊള്ളൂ. ദേഹസഹിതം ദേഹത്തിന്റെ സർവസംബന്ധങ്ങളെയും മറന്ന് അച്ഛനായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ ശുദ്ധരാകും. നിങ്ങൾക്ക് ഭാവിയിൽ പുതിയ ശരീരവും കിട്ടും. പിന്നീട് എല്ലാ തത്വങ്ങളും പുതിയതും സതോപ്രധാനവുമാകും. ബാബ പറയുകയാണ്, ഇപ്പോൾ ഈ പഴയ ലോകത്തെ മറക്കൂ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് എത്തിച്ചേരും, പിന്നീട് സ്വർഗത്തിലേക്കും പോകും. ഇത് പഴയ ലോകമാണ്. ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് പുതിയ പേര് കൊടുക്കാറുണ്ടല്ലോ. ഏതുപോലെയാണോ പുതിയ ഡൽഹി പഴയ ഡൽഹി എന്നെല്ലാം പറയുന്നത്, പക്ഷേ ലോകം പഴയതാണല്ലോ. ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ നിന്നും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയോഗം പൂർണമായും മാറിയിരിക്കണം. നമ്മൾ ആത്മാക്കൾ മധുരമായ വീട്ടിലേതാണ് അഥവാ നിർവാണധാമത്തിലേതാണ്. നമുക്ക് അവിടേക്ക് പോകണം. സ്വയത്തെ ആത്മാവാണെന്ന് ഉറപ്പിക്കണം. ബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ അന്തിമ സമയത്ത് സദ്ഗതി ഉണ്ടാകും. മനുഷ്യരാണെങ്കിൽ അനേകരെ ഓർമ്മിക്കുന്നുണ്ട്. ചിലർ ഏതെങ്കിലും ഗുരുവിനെ, ചിലർ കൃഷ്ണനെ. കൃഷ്ണൻ എവിടെ പോയിട്ടുണ്ടാകും? ഇതാർക്കും അറിയില്ല. മനുഷ്യർ ഇത് മനസ്സിലാക്കുന്നില്ല. പുനർജന്മത്തിലേക്ക് എല്ലാവർക്കും വരിക തന്നെ വേണം. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ ആചാരവും രീതിയും നടക്കുന്നുണ്ട്. സത്യുഗത്തിന്റെ ആരംഭത്തിൽ ദേവീ ദേവതകളായിരുന്നു. തീർച്ചയായും പുനർജന്മം അവിടെ നിന്നായിരിക്കും ആരംഭിച്ചത്. ആദ്യത്തെ പവിത്രമായ മനുഷ്യൻ ശ്രീകൃഷ്ണനാണ്. കൃഷ്ണന്റെ മഹിമയാണ് കൂടുതൽ. ലക്ഷ്മി നാരായണന് പോലും ഇത്രയും മഹിമ ഉണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ കുട്ടികൾ പവിത്രവും സത്വപ്രധാനവുമായിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളുടെ ഇത്രയും മഹിമ പാടുന്നത്. വളരെയധികം മഹിമ കൃഷ്ണന് നൽകുന്നുണ്ട്. പക്ഷെ കൃഷ്ണപുരി എവിടെയാണ് എന്നത് ആർക്കും അറിയില്ല. സത്യുഗത്തെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. പിന്നെ കൃഷ്ണനെ ദ്വാപരത്തിലാണ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നതാണ് അറിയാത്തത്. ഒരേ വസ്തു മറ്റൊരു രൂപത്തിലോ പേരിലോ ദേശത്തിലോ വരില്ല. അതേ നാമത്തിലും രൂപത്തിലും മറ്റൊരു ജന്മത്തിലും വരില്ല. കൃഷ്ണൻ സത്യുഗത്തിലാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ജഗദമ്പയും ജഗത് പിതാവും തന്നെയാണ് ലക്ഷ്മി നാരായണനായി തീരുന്നത്. സത്യുഗത്തെയാണ് കൃഷ്ണപുരി എന്ന് പറയുന്നത്. ഇപ്പോൾ കംസപുരിയാണ്. ഇവിടെയുള്ളത് എല്ലാം ആസുരീയ പേരുകളാണ്. അവിടെയുണ്ടായിരുന്നത് ദൈവിക സമ്പ്രദായമാണ്. ഇവിടെയുള്ളത് ആസുരീയ സമ്പ്രദായമാണ്. ബാബ ഇരുന്ന് സംഗമത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ബാബയാണ് രചയിതാവ്. ബാബയെയാണ് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും പുതിയ മനുഷ്യ സൃഷ്ടി രചിച്ചിട്ടുണ്ടാകും. നിങ്ങൾ പാടുന്നുമുണ്ട്, ബാബ അങ്ങ് പതീത പാവനനാണ്, ഈ പതീത സൃഷ്ടിയിലേക്ക് വന്ന് പാവനമാക്കൂ. പാവനമായ സൃഷ്ടിയെ രചിച്ച് ഈ പതീതമായ സൃഷ്ടിയുടെ വിനാശം ചെയ്യൂ എന്നെല്ലാം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെ വേറെ ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയുടെ കൂടെയാണ് യോഗം വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, ബാബ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളെ വൃത്തിയാക്കുകയാണ്. ചിലത് പൊട്ടിപ്പോകുന്നുണ്ട്, ചിലത് കേടുവന്നും പോകുന്നുണ്ട്. ചിലർ വളരെ അഴുക്ക് നിറഞ്ഞതും അജാമിലനെ പോലെയുള്ള പാപിയുമായിരിക്കും. അവർക്ക് തീർത്തും ധാരണയുണ്ടാകില്ല. ബാബ എത്ര നല്ല കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. മധുരമായ ഓമനകളായ കുട്ടികളെ, ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ഏറ്റവും പ്രിയപ്പെട്ട സുഖധാമത്തെയും ഓർമ്മിക്കൂ. ഇതും ഇപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്. ലോകത്തിലാർക്കും ഇത് അറിയില്ല. ഇപ്പോഴാണെങ്കിൽ വളരെയധികം ദുഃഖം നിറഞ്ഞ ലോകമാണ്. മനുഷ്യർ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുകയാണ്. പരസ്പരം വഴക്ക് കൂടുന്നു. പിന്നെ ഭഗവാനെ രക്ഷിക്കണേ എന്നും പറയുന്നു. ഇത് തീർച്ചയായും വായിൽ നിന്നും വരുമല്ലോ. ബാബ മുക്തിദാതാവാണ്. നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് എല്ലാവരെയും, പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്. ഈ ലഹരിയുടെ കാര്യത്തിൽ നിങ്ങൾ കുട്ടികളും നമ്പർ വാറാണ്. ഈ പഠിപ്പ് ചെറുതൊന്നുമല്ല. ആരെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കൂ. അജാമിലനെ പോലെയുള്ള പാപാത്മാക്കൾക്ക് പഠിപ്പ് നൽകി അവരെ സ്വർഗത്തിന്റെ അധികാരികളാക്കി മാറ്റും. എല്ലാവരും തമോ പ്രധാനമാണ്. അവരെ സത്വപ്രധാനമായ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. കുട്ടികൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരികയാണ്, ഇവിടെ നിങ്ങൾക്ക് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ബുദ്ധിയിൽ ലക്ഷ്യമുണ്ട്. ഈ പവിത്രതയുടെ അച്ചടക്കം വേറെ ആർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. സന്യാസിമാർ വീടുപേക്ഷിക്കാനാണ് പഠിപ്പിക്കുക. ഇവിടെ ബാബ പറയുകയാണ്, നിങ്ങൾ വീടൊന്നും ഉപേക്ഷിക്കണ്ട, നിങ്ങൾ ഈ പഴയ ലോകത്തെ ഉപേക്ഷിക്കണം. അതാണെങ്കിൽ പരിധിയുള്ള സന്യാസമാണ്. ഇതാണ് പരിധിയില്ലാത്ത സന്യാസം. സന്യാസിമാർക്ക് പോലും എത്ര ആദരവാണ് പ്രാപ്തമാകുന്നത്! സന്യാസിമാർ സർക്കാരിന് പോലും നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. മുന്നോട്ടു പോകവേ ഈ സന്യാസിമാരും നിങ്ങൾ മാതാക്കളുടെ പാദങ്ങളിൽ വീഴും. മാതാക്കളില്ലെങ്കിൽ അവരുടെ ഉന്നതി നടക്കില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് ജ്ഞാനം കൊടുക്കുന്നത്. ബാക്കി കാലിൽ വീഴേണ്ട കാര്യമൊന്നും ഇവിടെയില്ല. അതെ, ആരെങ്കിലും നമസ്കാരം അഥവാ രാമരാമ എന്ന് പറയുകയാണെങ്കിൽ തിരിച്ചവരോടും പറയേണ്ടി വരും. ബാബയും പറയുന്നുണ്ട്, കുട്ടികളെ നമസ്തേ, ഞാൻ നിങ്ങൾ കുട്ടികളെ എന്നെക്കാളും ഉയർന്നവരാക്കി മാറ്റുകയാണ്. നിങ്ങളെ ബ്രഹ്മാണ്ഡത്തിന്റെയും സൃഷ്ടിയുടെയും രണ്ടിന്റെയും അധികാരി ആക്കുകയാണ്. അതോടെ ഞാൻ വാനപ്രസ്ഥത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ശ്രീമതത്തിലൂടെ നടക്കുക തന്നെ വേണം. ഈ പഴയ ലോകത്തിൽ നിന്നും തന്റെ മുഖം തിരിക്കണം. രാമന്റെയും രാവണന്റെയും സീതയുടെയും കളിപ്പാവകളുണ്ടല്ലോ. രാവണനിൽ നിന്ന് പുറംതിരിച്ചും രാമന്റെ മുഖം നോക്കിയും സീതയുടെ പാവയെ വയ്ക്കും. കൃഷ്ണന്റെയും ചിത്രമുണ്ടല്ലോ, നരകത്തെ കാലുകൊണ്ട് അകറ്റുകയാണ്. അതോടൊപ്പം കൈകളിൽ സ്വർഗത്തിന്റെ ചിത്രവും കാണിക്കാറുണ്ട്. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരികയാണ്. പക്ഷേ വിരളം ചില വ്യാപാരികൾക്കാണ് ഈ വ്യാപാരം ചെയ്യാൻ കഴിയുക. ബാബയ്ക്ക് തന്റെ പഴയ ശരീരം, മനസ്സ്, ധനം കൊടുത്ത് പുതിയത് എടുക്കണം. ഇത് വലിയ ഒന്നാന്തരം ഇൻഷുറൻസാണ്. ബാബ പറയുകയാണ്, നിങ്ങൾ സ്വയത്തെ പവിത്രമാക്കി മാറ്റിയാൽ പിന്നെ ശരീരവും പവിത്രമായത് പ്രാപ്തമാകും. പിന്നെ നിങ്ങൾ സ്വർഗത്തിന്റെ രാജ്യം ഭരിക്കും. അതിനാലാണ് വ്യാപാരിയെന്നും മായാജാലക്കാരനെന്നും പറയുന്നത്. പതിതരെ പാവനമാക്കുക, ഇതിനെയാണ് ഈശ്വരീയ മായാജാലം എന്ന് പറയുന്നത്. ബാബ പറയുകയാണ്, നരകവാസികളെ സ്വർഗവാസികളാക്കൂ. ഇതൊന്നാന്തരം മായാജാലമല്ലേ? ഇതിൽ വളരെയധികം പ്രാപ്തിയുണ്ട്. ബാബ പറയുകയാണ്, രാജാക്കന്മാരുടെയും രാജാവാകൂ, ഫോളോ ചെയ്യൂ. ബാബ ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ രഥം അധർകുമാരനാണ്. എന്നാൽ മമ്മ കുമാരിയാണ്, കന്യകയാണ്. അതിനാൽ ഫോളോ ചെയ്തോളൂ. സമ്പത്ത് ബാബയിൽ നിന്നുമാണ് പ്രാപ്തമാകുന്നത്. നിങ്ങൾ പറയും, ഞങ്ങൾ സഹോദരീ സഹോദരന്മാർ ബാബയിലൂടെ സമ്പത്ത് പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൗകികത്തിലാണെങ്കിൽ സഹോദരിമാർക്ക് സമ്പത്ത് പ്രാപ്തമാകാറില്ല, സഹോദരന് കിട്ടാറുണ്ട്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും പ്രാപ്തമാകണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എല്ലാവരും ആത്മാക്കളാണല്ലോ. ബാബ പറയുകയാണ്, നിങ്ങൾ എല്ലാവർക്കും എന്റെ അടുത്തേക്ക് വരണം. പിന്നെ ഈ സഹോദരി സഹോദരൻ എന്ന ബന്ധവും ഇല്ലാതാകും. നിർവാണധാമത്തിൽ അച്ഛനും കുട്ടികളും തമ്മിലുള്ള ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സഹോദരന്മാരാണ് എന്ന് പറയുന്നത്. അഥവാ ഈശ്വരനെ സർവവ്യാപിയാക്കിയാൽ പിന്നെ സഹോദര ബന്ധത്തിന് പകരം എല്ലാവർക്കും പരസ്പരം അച്ഛന്റെ ബന്ധമായിരിക്കും. ഈ സർവവ്യാപിയുടെ ജ്ഞാനം എത്ര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്! ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയുടെ ഓർമ്മയിലാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലാണ് വളരെ പരിശ്രമമുള്ളത്. ഏതെങ്കിലും ആസനത്തിലിരിക്കണം എന്നുപോലുമില്ല. നിങ്ങൾക്ക് ലക്ഷ്യം പ്രാപ്തമായിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ നിങ്ങൾ കേവലം മുരളി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും യോഗം ഉണ്ടല്ലോ. മുരളി കേട്ടുകഴിഞ്ഞാൽ പിന്നെ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓർമ്മയിൽ ഇരിക്കാമല്ലോ. നമ്മൾ യാത്രയിലാണ്. എത്ര കഴിയുമോ ഓർമ്മയുടെ യാത്ര ചെയ്യണം. 8 മണിക്കൂർ സേവനം ചെയ്തോളൂ. അതിനും ബാബ അനുവദിക്കുന്നു. ബാക്കി സമയം ഉപയോഗിക്കണം. മുഖ്യ കാര്യം പവിത്രതയാണ്. നിങ്ങൾക്കറിയാം, ഇത് മുള്ളുകളുടെ കാടാണ്. പരസ്പരം മുള്ളുപോലെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുകയാണ്, ശരീരത്തിലൂടെ നടക്കണം. ശിവബാബയും സംസാരിക്കുന്നുണ്ട്, ബ്രഹ്മബാബയും സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ശിവബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ പറയുന്നുണ്ട്, ബാബ നമ്മുടെ അച്ഛനാണ്, അധ്യാപകനാണ്, അതോടൊപ്പം സദ്ഗുരുവുമാണ്. നിങ്ങളെ തിരിച്ചു കൂടെ കൂട്ടിക്കൊണ്ടു പോകും എന്ന ഗ്യാരണ്ടിയും നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗ്യാരണ്ടി വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല. ഈ ബാബയും പറയുകയാണ്, ഗോഡ് ഫാദർ തന്നെയാണ് സുഖം തരുന്ന ധർമ്മം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനെ ആർക്കും അറിയില്ല. അഥവാ അച്ഛനെ അറിയാമെങ്കിൽ അച്ഛൻ നൽകുന്ന സമ്പത്തിനെക്കുറിച്ചും അറിയും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ലക്ഷ്യം സദാ സമീപത്ത് വെച്ച് ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യണം. സതോ പ്രധാനമായ ലോകത്തിലേക്ക് പോകുന്നതിനു വേണ്ടി പവിത്രതയുടെ ശീലം സ്വായത്തമാക്കണം. ബുദ്ധി കൊണ്ട് പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. 2. ഏറ്റവും പ്രിയപ്പെട്ട ബാബയെയും തന്റെ സുഖധാമത്തെയും ഓർമ്മിക്കണം. ഈ ദുഃഖധാമത്തിൽ നിന്ന് ബുദ്ധിയോഗം മാറ്റണം. വരദാനം: സർവരുടെയും ഗുണങ്ങളെ കണ്ട് അവരെ സന്തുഷ്ടമാക്കാനുള്ള താൽപര്യത്തോടെ സദാ ഏകരസമായി ഉത്സാഹത്തോടെയിരിക്കുന്ന ഗുണമൂർത്തികളായി ഭവിക്കട്ടെ. സദാ ഏകരസത്തിൽ ഉന്മേഷ ഉത്സാഹത്തിൽ സ്ഥിതി ചെയ്യുന്നതിനായി സംബന്ധ സമ്പർക്കത്തിൽ വരുന്നവരെയെല്ലാം സന്തുഷ്ടരാക്കാനുള്ള താൽപര്യം ഉണ്ടാകണം. ഏവരിൽ നിന്നും ഗുണങ്ങൾ മാത്രം എടുക്കണം. ഏവരുടെയും ഗുണങ്ങൾ ലഭിക്കുന്നതിലൂടെ ഉത്സാഹം സദാകാലത്തേക്ക് നിലനിൽക്കുന്നു. പലരുടെയും ഭിന്ന ഭിന്ന സ്വരൂപങ്ങളും പല പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഉത്സാഹം കുറയുന്നത്. എന്നാൽ ഗുണം കാണാനുള്ള താൽപര്യമുണ്ടെങ്കിൽ ഏകരസമായി ഉത്സാഹത്തോടെ ഇരിക്കാനാകും. മാത്രമല്ല, സർവരുടെയും ഗുണങ്ങൾ കണ്ട് സ്വയം ഗുണമൂർത്തികളായി മാറുകയും ചെയ്യും. സ്ലോഗൻ: പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ ഫൌണ്ടേഷൻ ഉറച്ചതാണെങ്കിൽ സെക്കൻഡിൽ അശരീരിയാകുന്നത് സഹജമായി മാറും. അവ്യക്ത സൂചന: സദാ ഹർഷിതമായി ഇരിക്കുന്നതിനായി തന്റെ സ്വഭാവം സരളമാക്കി മാറ്റൂ, സഹനശീലരായി മാറൂ. തന്റെ മുഖം സദാ ഹർഷിതമാക്കി വെക്കാനാകുന്നത് സംഗമയുഗത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. മുഖത്തിൽ ഒരിക്കലും വിഷമഭാവം കാണപ്പെടരുത്. കുട്ടികളുടെ മുഖം സുന്ദരമായ പൂർണ്ണചന്ദ്രനെ പോലെ സദാ ഹർഷിതമായിരിക്കണം. മറ്റുള്ളവർക്ക് സ്വന്തം രൂപം കാണാനാകുന്ന വിധം താങ്കളുടെ മുഖം തിളങ്ങണം. ഇതിനായി സ്വന്തം സ്വഭാവം സരളമാക്കി മാറ്റൂ, സഹനശീലരായി മാറൂ. ഓം ശാന്തി.